Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. അനുവർഷം സെപ്റ്റംബർ 21 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ വിശ്വശാന്തി ദിനം ആചരിക്കുന്നു.
മണ്ണിന്റെ മണമുള്ള മലയാളം ഇന്നു നേരുന്നു ലോകമേ സമാധാനം. ആശകൾ പേറി നിരാശയിൽ നിൽപ്പു അശാന്തിതൻ കണ്ണീരിൽ ലോകമിന്നും. ആശകൾ പേറി നിരാശയിൽ നിൽപ്പു അശാന്തിതൻ കണ്ണീരിൽ ലോകമിന്നും. ലോകമേ സമാധാനം, ലോകമേ സമാധാനം.
ആയിരത്തി തൊള്ളായിരത്തി 1981 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര സമാധാന ദിനാചരണം ഏർപ്പെടുത്തിയത്. അനുവർഷം സെപ്റ്റംബർ മാസത്തിലെ 3 ചൊവ്വാഴ്ച ഈ ദിനം ആചരിക്കണമെന്നതായിരുന്നു അന്നത്തെ തീരുമാനം. പിന്നീട് 2001 ഈ ആചരണത്തിനുള്ള തീയതി സെപ്റ്റംബർ 21 നിജപ്പെടുത്തിയത്. 2 പതിറ്റാണ്ടിനുശേഷം, അതായത് 2001 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ ഈ ദിനത്തെ അഹിംസയുടെയും വെടിനിർത്തലിന്റെയും ഒരു വേളയായി പ്രഖ്യാപിച്ചു. ഈ ദിവസത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഐക്യരാഷ്ട്രസഭ ശുപാർശ ചെയ്യുന്നു. ഈ ദിനാചരണത്തോടനുബന്ധിച്ച് അന്ന് പ്രത്യേകിച്ച് സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്താനും ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളെ ക്ഷണിക്കുന്നു. സമാധാന ദർശനങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുന്നതിനും അവയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി അന്നേ ദിവസം സവിശേഷ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയും ഐക്യരാഷ്ട്രസഭ ഊന്നിപ്പറയുന്നുണ്ട്.
മണ്ണിന്റെ മണമുള്ള മലയാളം ഇന്നു നേരുന്നു ലോകമേ സമാധാനം. ആശകൾ പേറി നിരാശയിൽ നിൽപ്പു അശാന്തിതൻ കണ്ണീരിൽ ലോകമിന്നും. ആശകൾ പേറി നിരാശയിൽ നിൽപ്പു അശാന്തിതൻ കണ്ണീരിൽ ലോകമിന്നും. ലോകമേ സമാധാനം, ലോകമേ സമാധാനം.
ഒത്തൊരുമിച്ച് സമാധാനം രൂപപ്പെടുത്താം എന്നതാണ് ഈ തിങ്കളാഴ്ച ആചരിക്കുന്ന സമാധാന ദിനത്തിന്റെ ആദർശപ്രമേയം. ലോകത്തിലെവിടെയായാലും സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ആയുധങ്ങൾ താഴെ വച്ച് ഏകദാനതയ്ക്കായി സംഘാതമായി യത്നിക്കുന്നതിന് ഈ ദിനാചരണം ആഹ്വാനം ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ 9 സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിക്കുന്ന അന്തോണിയോ ഗുട്ടേരസ് ഇക്കൊല്ലത്തെ വിശ്വശാന്തി ദിനാചരണത്തിനുള്ള സന്ദേശത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് 19 വസന്ത ലോകമെങ്ങും താണ്ടാവുമാടുമ്പോൾ ഈ ആഹ്വാനം എന്നത്തേക്കാളുപരി ഇന്ന് സവിശേഷ പ്രസക്തി കൈവരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ ലോകം ഒരു പൊതുശത്രുവിനെ നേരിടുകയാണ്, അദ്ദേഹം തുടരുന്നു. വളരെയധികം കഷ്ടപ്പാടുകൾ സൃഷ്ടിക്കുന്ന ഉപജീവന മാർഗങ്ങൾ നശിപ്പിക്കുന്ന അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾക്ക് കാരണമാകുന്ന സമാധാനവും സുരക്ഷയും ഇപ്പോൾ തന്നെ നേരിടുന്ന അതിരൂക്ഷമായ വെല്ലുവിളികളെ തീവ്രതരമാക്കുന്ന മാരകമായ അണുവാണ് ഇത്. നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനെയും സമാധാനം വാർത്തെടുക്കുന്നതിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആഗോളതലത്തിൽ സംഭാഷണത്തിലേർപ്പെടുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഒരുമിച്ച് സമാധാനം രൂപപ്പെടുത്തുക എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടും ഈ സംഘടനയുടെ 75-ാം വാർഷികം മുദ്രിതമാക്കുന്നതിനുവേണ്ടിയും ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ശാരീരിക അകലം പാലിക്കുന്നതായ ഈ ദിവസങ്ങളിൽ നമുക്ക് സമ്മേളിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. എന്നിരുന്നാൽ തന്നെയും നാം സമാധാനത്തിനായി ഒരുമിച്ച് നിൽക്കണം. ഐക്യമുണ്ടെങ്കിൽ കൂടുതൽ നീതി വാഴുന്നതും സുസ്ഥിരവും സമത്വപൂർണവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്കറിയാം. അതിന് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ലോകത്തിൽ ഒരുമ സംഘാതാത്മകത പലപ്പോഴും നേരെ വിപരീതമായ കാര്യത്തിന്, അതായത് ആക്രമിക്കുന്നതിന്, അപരന്റെ സമാധാനം നശിപ്പിക്കുന്നതിന് വിനിയോഗിക്കപ്പെടുന്നതായി നാം കാണുന്നു. ആക്രമിക്കുന്നതിന് സംഘടിക്കുന്നു, സഖ്യം ചേരുന്നു. എന്നാൽ ഇത് സ്വാർത്ഥതയാർന്ന സംഘാതാത്മകതയാണ്. ഇവിടെ നന്മയല്ല, തിന്മയാണ് വാഴുന്നത്. എന്നാൽ സ്നേഹത്തിലുള്ള നന്മോന്മുഖമായ ഒരു നന്മയാണ് സമാധാനത്തിന് ആവശ്യം. സമാധാന സംസ്ഥാപനത്തിൽ ഒരുമയുടെ അനിവാര്യത ഫ്രാൻസിസ് പാപ്പ പല അവസരങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം 15 നടത്തിയ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിൽ പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ സ്വന്തം വിശ്വാസം ദൈവത്തിന്റെ സകല സൃഷ്ടികളോടുമുള്ള സ്നേഹമായി പരിവർത്തനം ചെയ്യുകയും എല്ലാ സഹോദരങ്ങളോടുമുള്ള സമാധാനത്തിന്റെ ഉപകരണമായി മാറുകയും വേണം. 2019 ജനുവരി 1 ആഗോള കത്തോലിക്ക സഭ ആചരിച്ച വിശ്വശാന്തി ദിനത്തിന് നൽകിയ സന്ദേശത്തിൽ പാപ്പ പറയുന്നത്, സമാധാനം വാസ്തവത്തിൽ മനുഷ്യവ്യക്തികളുടെ കൂട്ടുത്തരവാദിത്വത്തിലും പരസ്പര ആശ്രയത്വത്തിലും അധിഷ്ഠിതമായ വൻ രാഷ്ട്രീയ പദ്ധതിയുടെ ഫലമാണ് എന്നാണ്. വൈവിധ്യങ്ങളെ ആദരിച്ചുകൊണ്ടും കൂട്ടുത്തരവാദിത്വത്തോടുകൂടിയും സമാധാനത്തിൽ ജീവിക്കുന്നതിനുവേണ്ടിയുള്ള പരസ്പര വിനിമയത്തിനും കൂടിക്കാഴ്ചയ്ക്കും സഹായകമായ തുറന്നിട്ട വാതിലുകൾ ആവശ്യമാണെന്ന് പാപ്പ സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന ഒരു തീർത്ഥാടന സമ്മേളനത്തിന് നൽകിയ സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇക്കൊല്ലം ജനുവരി 1 കത്തോലിക്ക സഭ ആചരിച്ച വിശ്വശാന്തി ദിനത്തിനുള്ള തന്റെ സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ ഒരുമയുടെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരും ദൈവമക്കളാണ് എന്ന സത്യത്തിൽ അധിഷ്ഠിതമായ സംവാദത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പാതയിൽ സമൂഹത്തിൽ സമാധാനം വളർത്താനാകും എന്ന ഉത്തമ ബോധ്യമാണ് ഇതിന് ഉപോദ്ബലകം. പാപ്പ പറയുന്നു, മാനവ കുലത്തിന്റെ മുഴുവനും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കേന്ദ്രമായ സമാധാനം വിലപ്പെട്ടതും മഹത്തരവുമായ മൂല്യമാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവക്രമം കൊണ്ടുതന്നെ ഇന്നിന്റേതായ ചെറിയ അസ്തിത്വപരമായ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സമാധാനത്തിനായുള്ള പ്രത്യാശ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും സമാധാനമുള്ള ലോകം എന്ന അടിസ്ഥാനപരമായ ഏക ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ വ്യക്തികൾ ഈ കുറവുകൾ അംഗീകരിക്കുകയും സമാധാനത്തിനായി ജീവിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. സമാധാനമെന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കുറപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ന്യായീകരിക്കാൻ വേണ്ടുവോളം മഹത്തരവുമാണ്. അതിനാൽ അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നുകൂടുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്ന പുണ്യമാവണം സമാധാനം. കൊടും വിനാശങ്ങൾ വിതയ്ക്കുന്ന യുദ്ധത്തിന്റെയും സാമൂഹിക പ്രതിസന്ധികളുടെയും മുറിപ്പാടുകൾ മനസ്സിലും ഓർമ്മയിലും ശരീരത്തിലും പേറിയാണ് മാനവകുലം ഇന്ന് ജീവിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന ചൂഷണത്തിന്റെയും അഴിമതിയുടെയും കനത്ത ചങ്ങലകൾ ഭേദിച്ച് സ്വതന്ത്രമാകുവാൻ രാഷ്ട്രങ്ങളും ജനതകളും തത്രപ്പെടുകയാണ്. ഇന്ന് ധാരാളം പ്രായമായ സ്ത്രീ പുരുഷന്മാരും യുവജനങ്ങളും അവരുടെ അന്തസ്സും ജീവിത സമഗ്രതയും സ്വാതന്ത്ര്യവും എന്തിന് മതസ്വാതന്ത്ര്യവും സാമൂഹ്യ ഐക്യദാർഢ്യവും നിഷേധിക്കപ്പെട്ട പ്രത്യാശയറ്റൊരു ജീവിതമാണ് പല രാജ്യങ്ങളിലും നയിക്കുന്നത്. നിർദോഷികളായ ധാരാളം ജനങ്ങളും അവരുടെ പ്രിയപ്പെട്ടവരും വേദനാജനകമായ ഉച്ചനീചത്വത്തിനും വിവേചനത്തിനും അനീതിക്കും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ക്രൂരമായ അതിക്രമങ്ങളാൽ വികലമാക്കപ്പെട്ടിട്ടുള്ള ദേശീയ അന്തർദേശീയ സംഘർഷങ്ങളുടെ ഭീതിതമായ വിചാരണകൾ മാനവികതയുടെ മനസാക്ഷിയിലും മനസ്സിലും ശരീരത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നു. ഓരോ യുദ്ധവും സഹോദരഹത്യയുടെ മറുരൂപമാണ്. അത് മനുഷ്യകുലത്തിന്റെ നൈസർഗികമായ സമാധാനത്തിനും സാഹോദര്യത്തിനുമുള്ള വിളിയെ തച്ചുടയ്ക്കുന്നു. അപരന്റെ ജീവിതത്തിലെ വിഭിന്നതകൾ അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അധികാരപ്രമത്തതയും ആധിപത്യ മനോഭാവവും വളരുന്നു. അത് സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും വെറുപ്പിലും അന്യരെ പരിഹാസ്യപാത്രമാക്കാനും ഇടയാക്കുന്നു. അവസാനം നമുക്കറിയാവുന്നതുപോലെ അത് യുദ്ധത്തിൽ കലാശിക്കുന്നു. നിഷിദ്ധവും വികലവുമായ പിളർപ്പുകൊണ്ട് സ്വയം രക്ഷിക്കാമെന്നും സുസ്ഥിതി ഉറപ്പുവരുത്താമെന്നും ലോകം ചിന്തിക്കുന്നു. ഭിന്നിപ്പിന്റെയും പരസ്പര വിശ്വാസമില്ലായ്മയുടെയും മനസ്ഥിതിയാൽ പ്രേരിതമായ വ്യാജമായ ഒരു സുരക്ഷാബോധം ഇന്ന് സമൂഹത്തിൽ വളർന്നിട്ടുണ്ട്. അത് തീർച്ചയായും ജനതകൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലുമുള്ള ബന്ധത്തിൽ വിഷം കലർത്തുകയും എല്ലാ തരത്തിലുമുള്ള സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും സാധ്യതകൾ തകർക്കുകയും ചെയ്യുന്നു. വികലമായ ബന്ധങ്ങളും വ്യാമോഹങ്ങളും അധികാര ദുർവിനിയോഗവും അപരനെക്കുറിച്ചുള്ള ഭീതിയും മൂലം തമ്മിലുള്ള വ്യത്യാസങ്ങളെ എല്ലാറ്റിനും തടസ്സമായി കാണുന്നു. അങ്ങനെ ഇന്ന് സമൂഹത്തിലെവിടെയും യുദ്ധരംഗങ്ങളും പോർവിളിയും സംജാതമാകുന്നു. എന്നാൽ ഐക്യദാർഢ്യത്തിന്റെയും സഹകരണത്തിന്റെയും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ കൂട്ടുത്തരവാദിത്വത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും മാത്രമേ സമാധാനവും സുസ്ഥിതിയുമുള്ള ഇന്നിന്റെയും നാളെയുടെയും മാനവരാശിയെ വളർത്തിയെടുക്കാനാവൂ. ഭീതിപ്പെടുത്തുന്നതെന്തും പരസ്പര വിശ്വാസമില്ലായ്മ വളർത്തുകയും ജനങ്ങളെ സുരക്ഷയുടെ തെറ്റായ നിശബ്ദ മേഖലയിലേക്ക് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പരസ്പര വിശ്വാസമില്ലായ്മയും ഭീതിയും ബന്ധങ്ങളെ ദുർബലമാക്കുന്നു. മാത്രമല്ല, അതിക്രമങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും സമാധാനപൂർണമായൊരു ചുറ്റുപാടിലെത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സർപ്പിളവലയത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ആണവായുധ ശേഖരമോ അതിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കലോ ഒരിക്കലും സുരക്ഷയല്ല, മറിച്ച് മിഥ്യയായൊരു സുരക്ഷാബോധം മാത്രമാണ് വളർത്തുന്നത്. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് പൊതുവായ ഉൽപ്പത്തി സ്വീകരിച്ചിട്ടുള്ളവരാണെന്ന ചിന്തയിൽ സംവാദത്തിലും പരസ്പര വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സാഹോദര്യത്തിന്റെ വഴികളാണ് സ്വീകരിക്കേണ്ടത്. സമാധാനത്തിനായുള്ള അഭിവാഞ്ച എല്ലാ മനുഷ്യഹൃദയങ്ങളിലും ഊറിക്കിടക്കുന്നതിനാൽ നാം അതിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങരുത്. ഇന്ന് സമൂഹങ്ങളും ജനതകളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും താൽപര്യങ്ങളും അധികവും സംഘർഷഭരിതമാകയാൽ സമാധാന വഴികൾ തേടിയുള്ള യാത്ര ഏറെ സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. ജനങ്ങളുടെ ധാർമ്മിക മനസാക്ഷിയെയും വ്യക്തിപരവും രാഷ്ട്രീയവുമായ ഇച്ഛാശക്തിയെയുമാണ് നാം ആദ്യം തട്ടിയുണർത്തേണ്ടത്. മനുഷ്യഹൃദയത്തിന്റെ അടിത്തട്ടിലെ രാഷ്ട്രീയ പ്രേരണയിൽ നിന്നുദ്ഭവിക്കുന്ന സമാധാനം നാം എന്നും നവീകരിക്കേണ്ടതാണ്. അങ്ങനെ മാത്രമേ വ്യക്തികളെയും സമൂഹങ്ങളെയും അനുരഞ്ജിപ്പിക്കാനും ഐക്യപ്പെടുത്താനും പുതിയ വഴികൾ കണ്ടെത്താനും സാധിക്കൂ. സത്യം അന്വേഷിക്കുന്നവരുമായുള്ള ബോധപൂർവകമായ സംവാദമില്ലാതെ യഥാർത്ഥ സമാധാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കില്ല. സമാധാനം നിരന്തരമായി പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു. പൊതുനന്മയും സത്യസന്ധതയും നിയമത്തോടുള്ള ആദരവും സർവദാ അന്വേഷിക്കേണ്ട കൂട്ടായ യാത്രയാണിത്. ഓരോരുത്തരും പരസ്പരം ശ്രവിക്കുന്നതും എന്തിന്? ശത്രുവിൽ പോലും ഒരു സഹോദരന്റെയോ സഹോദരിയുടെയോ മുഖം കാണുന്നതുമായ കാഴ്ചപ്പാടായിരിക്കും സമൂഹത്തിൽ പരസ്പര ധാരണയും ആദരവും വളർത്തുന്നത്. യേശുവും പത്രോസും തമ്മിലുള്ള ഒരു സംഭാഷണ ഭാഗം ഏറെ പ്രചോദനാത്മകമാണ്. എന്റെ സഹോദരൻ എനിക്കെതിരെ പാപം ചെയ്താൽ എത്ര പ്രാവശ്യമാണ് ഞാൻ അയാളോട് ക്ഷമിക്കേണ്ടത്? 7 പ്രാവശ്യം മതിയാകുമോ? യേശു പറഞ്ഞു, 7 പ്രാവശ്യമെന്ന് ഞാൻ പറയുകയില്ല, പക്ഷേ 7 70 പ്രാവശ്യമായാലും അധികമല്ല. മത്തായിയുടെ സുവിശേഷം 15:21-22 വാക്യങ്ങളിൽ നിന്ന്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നാം അന്യോന്യം സഹോദരി സഹോദരന്മാരാണെന്ന് അംഗീകരിക്കാനുള്ള കഴിവും മാപ്പ് നൽകുന്നതിന്റെ ശക്തിയും കണ്ടെത്താനുള്ള വിളിയാണ് അനുരഞ്ജനം. അങ്ങനെ അനുരഞ്ജനത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ നാം സമാധാനമുള്ളവരായി മാറുകയാണ്. ചിന്താമലരുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ദിവ്യ
നിത്യമാം ശാന്തി തൻ ദൂതനായി എന്നെ നീ ദിവ്യ സന്ദേശങ്ങളെങ്ങും പരത്തുവാൻ വിദ്വേഷത്തിൻ നിരുൾ നീക്കുവാൻ സ്നേഹത്തിൻ സത്യം പുലർത്തി അനീതിയകറ്റുവാൻ ദ്രോഹികളായോർക്കുമാപ്പു നൽകിയിടുവാൻ ആശയറ്റുള്ളവർ കാശ നൽകിയിടുവാൻ സംശയാലുക്കൾ തൻ ശങ്കയകറ്റുവാൻ കൂരിരുൾ തന്നിൽ പ്രകാശം പരത്തുവാൻ എന്നെ അയക്കേണമേ. ർക്കാശ്വാസമേകുവാൻ ഭാരം വഹിപ്പവർ കത്താണിയാകുവാൻ ആശ്വാസം തേടാതെ ആശ്വസിപ്പിക്കുവാൻ സ്നേഹം തേടാതെന്നും സ്നേഹം കൊടുക്കുവാൻ നൽകിയാൽ അത്രേ ലഭിപ്പതെന്നോർക്കുവാൻ കാരുണ്യം കാട്ടിയാൽ കാരുണ്യം കിട്ടിടും ിലൂടെ താൻ നിത്യമാം ജീവിതം നിസ്തുല കാന്തിയിൽ സൗഭഗശാന്തിയിൽ ശാശ്വതം ഞാൻ മേവിടും. ദിവ്യമാം ശാന്തി തൻ ദൂതനായി എന്നെ നീ ദിവ്യ സന്ദേശങ്ങളെങ്ങും പരത്തുവാൻ വിദ്വേഷത്തിൻ നിരുൾ നീക്കുവാൻ സ്നേഹത്തിൻ
ഈ ഗാനം ആലപിച്ചത് വിൽസൺ പിറവവും സംഘവും. രചന ഫാദർ ജോസഫ് മനക്കൽ. സംഗീതം ജെറി അമൽദേവ്. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.